ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മദീൻ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ലക്ഷ്മി കരയുന്ന കാശിയെ നെഞ്ചോട് ചേർത്ത് പിടയുന്ന സ്വന്തം പെൺമക്കൾ നോക്കി അലറിക്കരഞ്ഞു. ലക്ഷ്മി ബോധം കെട്ടി നിലത്തേക്ക് വീണു. കുഞ്ഞായ കാശി നിലത്ത് കിടന്ന് ഉറക്കെ കരയാൻ തുടങ്ങി.
അച്ഛേ, അച്ഛേ.
മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പിടഞ്ഞുകൊണ്ട് മക്കളുടെ ചോരപ്പടർന്ന കൈകൾ അയാളുടെ കവളിൽ പിടിച്ചു വിളിച്ചു. പ്രാണവേദനയോടെ പിടയുന്ന മക്കളെയും കൊണ്ട് അയാൾ കാറിനടുത്തേക്ക് ഓടി. ഭാര്യയും കുഞ്ഞിനെയും എടുത്ത് അയാൾ കാൽ കയറ്റി. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ അനാമികയും മഹലിയും മരണത്തിലേക്ക് പോയി. മുഖമൂടിക്കാരന്റെ കോൾ അയാൾക്ക് വീണ്ടും വന്നു. ഇനിയും അയാൾക്ക് കാശിയെയും ലക്ഷ്മിയെയും കൊല്ലുമെന്ന് അയാൾ ഭീഷണി മുഴക്കി. ശേഖരൻ തകർന്ന മനസ്സോടെ ഹോസ്പിറ്റലിൽ ഇരുന്നു. എങ്ങനെയാണ് കുട്ടികൾ മരിച്ചതെന്ന് സഹപ്രവർത്തകർ എത്ര ചോദിച്ചിട്ടും ശേഖരൻ മിണ്ടിയില്ല. അയാൾ ആകെ തകർന്നു പോയിരുന്നു. മക്കൾ മരിച്ചതറിഞ്ഞ് ദത്തനും ദേവകിയും കാശ്മീരിലേക്ക് ചെന്നു. മക്കളെ അവിടെ തന്നെ അടക്കം ചെയ്യണമെന്ന് ശേഖരൻ വാശി പിടിച്ചു. അഹല്യയും അനാമികയും കാശ്മീരിൽ അവരുടെ വീട്ടിൽ അടക്കം ചെയ്തു. വീട്ടുകാരോടും ശേഖരനൊന്നും പറഞ്ഞില്ല. അന്നു മുതൽ ദത്തിന് മുമ്പിൽ ശേഖരൻ അകൽച്ച കാണിച്ചു. ദത്തിനോടും ദേവികയോടും നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ശേഖരൻ പറഞ്ഞു. ലക്ഷ്മിയോടും ശേഖരനോടും കൂടെ വരാൻ പറഞ്ഞെങ്കിലും ശേഖരൻ തൽക്കാലം ഇല്ലെന്ന് പറഞ്ഞു. കാശിയെ ദത്തനും ദേവികയും ചുംബനം കൊണ്ട് മൂടി. അഹല്യയും അനാമികയും പറ്റി ഇനി സംസാരിക്കരുതെന്ന് ശേഖരൻ ദത്തനോട് പറഞ്ഞു. ഒന്നും മിണ്ടാതെ തകർത്തിരിക്കുന്ന ലക്ഷ്മിയെ വേദനിപ്പിക്കണമെന്ന് കരുതിയാണ് അയാൾ അങ്ങനെ പറഞ്ഞതെന്ന് അവരും കരുതി. സഹപ്രവർത്തകർ കേസാക്കണമെന്ന് പറഞ്ഞെങ്കിലും ശേഖരൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. നാട്ടിലേക്ക് പോയപ്പോൾ മഹിയും അനിയന്മാരും അനിയത്തിയെയും കാശിയും കൊണ്ടുവരാത്തതിന് ദത്തിനോടും ദേവികയോടും വാശി പിടിച്ചു. പയ്യെ പയ്യെ ദത്തനും ദേവികയും സഹോദരിമാർ അസുഖം വന്ന് മരിച്ചെന്ന് അവരോട് പറഞ്ഞു. അവരെ പറ്റി പറയരുതെന്നും അവരോട് ദത്തൻ മക്കളോട് പറഞ്ഞു. ലക്ഷ്മിയുടെ മക്കൾ അനിയത്തിമാരെ പറ്റി ചോദിക്കേണ്ടെന്ന് കരുതിയാണ് ദത്തൻ അങ്ങനെ പറഞ്ഞത്. കുഞ്ഞായ കാശിയെയും ഒരക്ഷരം മുരിയാടാതെ ഇരിക്കുന്ന ലക്ഷ്മിയെയും ചേർത്ത് പിടിച്ച് ശേഖരനിരുന്നു. ആമിയോടും ദ്രോണയോടും മക്കൾ മരിച്ച് ഒരാഴ്ച കഴിഞ്ഞാണ് അയാൾ അവർ മരിച്ചെന്ന് പറഞ്ഞത്. കടുത്ത പനി വന്ന് മരിച്ചു എന്നാണ് ശേഖരൻ അവരോട് പറഞ്ഞത്. അവർ ടെൻഷൻ അടിക്കേണ്ടെന്ന് കരുതി കള്ളം പറഞ്ഞതാണ്. അവർ കാശ്മീരിലേക്ക് വരാമെന്ന് പറഞ്ഞെങ്കിലും വരണ്ടായെന്ന് ശേഖരൻ പറഞ്ഞു. ആമി ഫോണിലൂടെ കരയുമ്പോൾ അത് കേൾക്കാൻ വയ്യാതെ വേദനയോടെ ശേഖരൻ ഫോൺ വെച്ചു. ശേഖരൻ ജോലി രാജിവെച്ചു. അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആർമിയിൽ ചേരണമെന്ന്. അത് സാധിച്ചെങ്കിലും സ്വന്തം രാജ്യത്തിനു വേണ്ടി അവസാന ശ്വാസം വരെ പോരാടണമെന്ന ആഗ്രഹം അയാൾ എന്നേക്കുമായി ഉപേക്ഷിച്ചു. അതെല്ലാം അയാൾ ഉപേക്ഷിച്ചത് സ്വന്തം മകനായ കാശിനാഥിൻ്റെയും ഭാര്യയുടെയും ജീവന് വേണ്ടിയായിരുന്നു. 6 വയസ്സ് പോലും ആവാത്ത കാശിനാഥിനെയും മക്കൾ മരിച്ചതിനു ശേഷം ഒന്നും മിണ്ടാതെ ഇടക്കൊക്കെ അവരെ ഓർത്ത് അലറിക്കരയുന്ന ഭാര്യയും കൊണ്ട് അയാൾ ജർമ്മനിയിലേക്ക് പോവുകയാണെന്ന് സഹപ്രവർത്തകരോട് കള്ളം പറഞ്ഞു. ആരും താനും മകനും ഭാര്യ എവിടെയാണെന്ന് അറിയരുതെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ശേഖരൻ അങ്ങനെ ചെയ്യാനാണ് അപ്പോൾ തോന്നിയത്. അവരെ നഷ്ടപ്പെടുന്നത് അയാൾക്ക് ആലോചിക്കാൻ കൂടി വയ്യായിരുന്നു. മുഖമൂടിക്കാരൻ പിന്തുടർന്ന് വരുമെന്ന് അയാൾ ഭയന്നു. അതാണ് അയാൾ ജർമ്മനിയിലേക്ക് പോവുകയാണെന്ന് കള്ളം പറഞ്ഞത്. ആരെങ്കിലും പറഞ്ഞിട്ടറിഞ്ഞാൽ അയാൾ പിന്തുടർന്ന് വരുമെന്ന് ഭയന്ന് യഥാർത്ഥത്തിൽ പോകുന്ന ഇടം അയാൾ മറച്ചുവെച്ചു. ദത്തിനോട് മഹിയെയും ആദിയെയും സൂര്യയെയും സത്യയെയും നോക്കണമെന്ന് പറഞ്ഞ് അയാൾ ലക്ഷ്മിയും കാശിയും കൊണ്ട് ഒളിച്ചോടി. ശേഖരൻ അഭയം തേടിയത് സാക്ഷാൽ പരമശിവന്റെ മണ്ണിലായിരുന്നു. ഉത്തർപ്രദേശിലെ വാരാണസിയിലേക്കാണ് അയാൾ ലക്ഷ്മിയും കാശിയും കൊണ്ടുപോയത്. അവിടെ അടുത്ത് തന്നെ അയാളൊരു വീടെടുത്തു. അവർ അവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. കോവിലകത്തെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചാണ് ശേഖരൻ മക്കളോട് സംസാരിച്ചിരുന്നത്. അവരുടെ സ്വരം ദൂരെ നിന്ന് കേൾക്കുമ്പോൾ അയാൾക്കുള്ള നീറുമായിരുന്നു. ലക്ഷ്മി ഒന്നും മിണ്ടാതെ ഇരിപ്പായിരുന്നു. മക്കൾ അമ്മയും കാശിയും ചോദിക്കുമ്പോൾ അയാളുടെ ഉള്ളു നോവുമായിരുന്നു. ഓരോ കള്ളങ്ങൾ പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറും. ആ വലിയ വീടിനുള്ളിൽ കുഞ്ഞ് കാശിയും ലക്ഷ്മിയും അയാളും മാത്രം. ലക്ഷ്മി കാശിക്ക് പാൽ കൊടുക്കാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. കൊച്ചു കാശി പാലിന് വേണ്ടി ഉറക്കെ കരയുമ്പോൾ ശേഖരൻ കുഞ്ഞുമായി ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലും. അഹല്യയുടെയും അനാമികയുടെയും കുഞ്ഞുടുപ്പുകൾ പിടിച്ച് പിച്ചുമ്പേയും പറയുന്ന ലക്ഷ്മി കാശിയെ കാണുമ്പോൾ അലറിക്കരയുമായിരുന്നു. ശേഖരൻ ലക്ഷ്മിയെ ചേർത്ത് പിടിച്ച് ഓരോ കഥകൾ പറഞ്ഞുകൊടുത്ത് അവളുടെ ചിന്തകൾ മാറ്റിയും കരയുന്ന കാശിയുടെ കുഞ്ഞുവായ അവളുടെ മാറിലേക്ക് വെച്ചു കൊടുക്കുകയുമാണ് ചെയ്തിരുന്നത്. ആദ്യമൊക്കെ അവൾ കുഞ്ഞിനെ പിടിച്ച് തള്ളിമാറ്റിക്കൊണ്ടിരുന്നു. അവളുടെ മനസ്സ് നിറയെ പിടയുന്ന അനാമികയും അഹല്യയുമായിരുന്നു. പിന്നെയൊക്കെ അവൾ ഉറങ്ങുമ്പോഴാണ് ശേഖരൻ കുഞ്ഞിന് അവളുടെ മാറിൽ നിന്ന് പാൽ കൊടുത്തിരുന്നത്. ലക്ഷ്മിയുടെ ഉള്ളിലെ പേടി മാറാൻ ശേഖരൻ സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടി. ചികിത്സയുടെ ഭാഗമായി കുഞ്ഞു കാശിയെ കാണുമ്പോഴുള്ള പേടി അവർക്ക് പതിയെ മാറിക്കൊണ്ടിരുന്നെങ്കിലും ലക്ഷ്മി കുഞ്ഞിനെ നോക്കി തേങ്ങുകയല്ലാതെ അവനെ എടുക്കുകയോ ചെയ്തിരുന്നില്ല. അവനെയും നഷ്ടപ്പെടുമോ എന്ന ഭയം അവരുടെ മിഴികളിൽ ശേഖരൻ കണ്ടു. മനസ്സുകൊണ്ട് അവളാകെ തകർന്നെന്ന് ശേഖരന് മനസ്സിലായി. അതോടെ ശേഖരൻ ഒരു തീരുമാനമെടുത്തു. കാശിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും വാത്സല്യം നൽകണമെന്നും ലക്ഷ്മിയെയും മാറ്റിയെടുക്കണമെന്നും അയാൾ തീരുമാനിച്ചു. അവരെ ഒറ്റക്കാക്കി പുറത്തേക്ക് പോകാൻ തന്നെ അയാൾക്ക് ഭയമായിരുന്നു. കാശിയുടെ എല്ലാ കാര്യങ്ങളും ശേഖരനാണ് നോക്കിയിരുന്നത്. അമ്മിഞ്ഞ പാലിനു വേണ്ടി അവൾക്കരികിലിരിക്കുമ്പോൾ ശേഖരന്റെ നെഞ്ചു പൊടിയും. ശേഖരൻ കുഞ്ഞിനെ അവിടെ മാറിലേക്ക് ചേർത്തു വയ്ക്കുമ്പോൾ വാടിയ മുഖത്തോട് ലക്ഷ്മി അയാളുടെ തോളിൽ കിടക്കും. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. കാശിയുടെ ഒന്നാം പിറന്നാണ് അയാൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് അവനെയും ലക്ഷ്മിയും കൊണ്ടുപോയി. ചുറ്റും ഭയത്തോടെയാണ് അയാൾ നോക്കിയിരുന്നത്. മകനെ പരമശിവനെ കാണിച്ചതിനു ശേഷം അയാൾ അവനെയും ലക്ഷ്മിയും ചേർത്ത് പിടിച്ച് ഗംഗയിൽ മുങ്ങി നിവർന്നു. പടികളിലിരിക്കുന്ന അഹോരികളെ കാണുമ്പോൾ കാശി പേടിച്ച് ശേഖരനെ നോക്കി ചുണ്ടുമലർത്തി കരയും. ശേഖരൻ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവനെ കൊഞ്ചിച്ച് കരച്ചിൽ മാറ്റും. പുറത്തു പോയാലും ശേഖരൻ വേഗം വീട്ടിലേക്ക് വരും. പുറത്തുള്ളവരുമായി ഒരു അടുപ്പവും അയാൾക്കുണ്ടായിരുന്നില്ല. ദത്തിനോട് അയാൾ ഇന്ത്യയിലുണ്ടെന്ന് പറയേണ്ടി വന്നെങ്കിലും എവിടെയാണുള്ളതെന്ന് അയാൾ പറഞ്ഞില്ല. വീട്ടിലേക്ക് വരാൻ ദത്തൻ വാശി പിടിച്ചെങ്കിലും മകനെ നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ട് ശേഖരൻ ദത്തിനോട് വഴക്കിട്ട് പിണങ്ങി ഫോൺ വെച്ചു. മനസ്സ് താളം തെറ്റുമ്പോഴും കൊച്ചു കാശിയുടെ പുഞ്ചിരിയാണ് ശേഖരന്റെ മനസ്സ് ശാന്തമാക്കിയിരുന്നത്. ലക്ഷ്മി മക്കളെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി. അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. അവസാനം ഒരേ ഒരു കാര്യം മാത്രം അയാൾ ലക്ഷ്മിയോട് പറഞ്ഞു. അതും നുണയാണ് പറഞ്ഞത്. അയാൾക്ക് തീവ്രവാദികളുടെ ഭീഷണിയുണ്ടെന്നും അതാണ് ജോലി രാജിവെച്ചതെന്നും. കാശിയെ കൊല്ലാൻ മുഖംമൂടിക്കാരൻ നടക്കുന്നു അവളെ കൂടുതൽ ടെൻഷൻ അടിപ്പിക്കേണ്ടെന്ന് കരുതി അയാൾ പറഞ്ഞില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ അവരയാളെ കൊല്ലുമെന്നും. അതൊക്കെ കേൾക്കുമ്പോൾ നാട്ടിലുള്ള മക്കൾക്ക് എന്തെങ്കിലും വരുമെന്നായി ലക്ഷ്മിയുടെ പേടി. അവർ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ സുരക്ഷിതരാണെന്ന് അയാൾ ഉറപ്പു നൽകി. ലക്ഷ്മി മക്കളോട് ഫോണിലൂടെയാണ് സംസാരിച്ചിരുന്നതല്ല. കാശ്മീരിലാവുമ്പോഴും ലക്ഷ്മിക്ക് നേരെ ഭീഷണി വരുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടെന്ന് ശേഖരൻ പറയുമ്പോൾ അവൾ കാരണം തിരക്കും. അപ്പോഴും തീവ്രവാദികളുടെ ഭീഷണിയുണ്ടെന്നാണ് ശേഖരൻ അവളോട് പറഞ്ഞിരുന്നത്. അനാമികയും അഹല്യയും കൊന്നത് തീവ്രവാദികളാണെന്നാണ് ശേഖരൻ അവളോട് പറഞ്ഞത്. അവൾക്ക് മുഖമൂടിക്കാരൻ്റെ കാര്യം അറിയില്ലായിരുന്നു. കുഞ്ഞു കാശിയെ അമ്മയല്ല അച്ഛനാണ് നോക്കിയിരുന്നത്. അമ്മ എന്ന വാക്കിന് പകരം അവൻ ആദ്യം അത്ത എന്നാണ് ഉച്ചരിച്ചത്. അതായത് അവൻ അച്ഛനെന്നാണ് ആദ്യം പറഞ്ഞത്. അമ്മയെന്ന് ശേഖരൻ പറഞ്ഞിട്ടാണ് അവൻ പറയാൻ പഠിച്ചത്. അച്ഛയുടെ പൊന്നെവിടെ? 2 വയസ്സുകാരനായ കാശിയോട് ശേഖരൻ കൊഞ്ചനോട് ചോദിച്ചു. ശേഖരൻ ചപ്പാത്തി മാവ് കുഴക്കുമ്പോൾ കൊച്ചു കാശി അമ്മയുടെ ഒക്കത്തിരുന്ന് നെഞ്ചിൽ കൈകൊണ്ട് തട്ടിയാളോട് പറഞ്ഞു. അപ്പോ അമ്മയുടെ പൊന്നല്ലേ? ലക്ഷ്മി അവനെ കൊഞ്ചിച്ചു.
അല്ല, ഞാൻ അത്തേരെ പൊന്ന,
അവൻ കൈകാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശേഖരൻ കൈ കഴുകി അവനെടുത്തു.
കണ്ടോടി, ഇവനെ അച്ഛന്റെ പൊന്ന.
ശേഖരൻ അവനെ ചുങ്ങലേറ്റി കളിക്കുന്നത് കണ്ട് ലക്ഷ്മി കുറെ കാലം ശേഷം പൊട്ടിച്ചിരിച്ചു. അവളുടെ ചിരി കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് അയാളുടെ മിഴികൾ നിറഞ്ഞു. ജോലി തിരക്കിനിടയിൽ ബാക്കി 4 മക്കളെ ശ്രദ്ധിക്കാനും അവരോടൊപ്പം ചെലവഴിക്കാനും ശേഖരനെ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ കാശിനാഥൻ വളർന്ന് അച്ഛന്റെ നെഞ്ചിലെ ചൂടിലും അയാളുടെ സ്നേഹത്തിലുമായിരുന്നു. അമ്മയേക്കാൾ കാശിക കൂട്ട് അച്ഛനോടായിരുന്നു. ഒരു നിമിഷത്തേക്ക് പോലും കുഞ്ഞിനെ ശേഖരൻ നിലത്ത് വെക്കാതെ കൊണ്ടു നടന്നു. അച്ഛനിൽ നിന്ന് കാശി ലക്ഷ്മിയുടെ അടുത്തേക്ക് പോവുകയേ ചെയ്തിരുന്നില്ല.
അച്ഛ, ആന കളിക്കുക.
അച്ഛയുടെ പൊന്നിന് ആന കളിക്കണോ?
ആ
ശേഖരൻ മുട്ടൂത്തി നിൽക്കുമ്പോൾ ലക്ഷ്മി അവനെ അയാളുടെ പുറത്തേക്ക് വെക്കും. അവന്റെ കുസൃതികൾക്കും കുറുമ്പുകൾക്കും കൂട്ടി നിന്നും അവരവനെ വളർത്തി. ശേഖരനാണ് ആദ്യമായി കാശിയുടെ കൈകളിലേക്ക് പന്ത് വെച്ചു കൊടുത്തത്. കാശിക്ക് പന്തിനോട് ആദ്യം ഇഷ്ടം തോന്നിയത് അങ്ങനെയാണ്. വേറെ ഏത് കളിപ്പാട്ടം കൊടുത്താലും അവൻ വാങ്ങില്ല. പന്ത് മാത്രമായി അവന്റെ കയ്യിൽ എപ്പോഴും. ശേഖരനാണ് ആദ്യമായി കാശിയുടെ കൈകളിലേക്ക് പന്ത് വെച്ചു കൊടുത്തത്. കാശിക്ക് പന്തിനോട് ആദ്യം ഇഷ്ടം തോന്നിയത് അങ്ങനെയാണ്. വേറെ ഏത് കളിപ്പാട്ടം കൊടുത്താലും അവൻ വാങ്ങില്ല. പന്ത് മാത്രമായി അവന്റെ കയ്യിൽ എപ്പോഴും. വർഷങ്ങൾ കടന്നുപോയി. കാശിക്ക് 3 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം അവർ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ നിന്ന് അപ്രതീക്ഷിതമായി അവർ ദത്തനെ കണ്ടു. ശേഖരനെയും ലക്ഷ്മിയെയും കണ്ടതും അയാൾ അവരുടെ അടുത്തേക്ക് വേഗം വന്നു. കുഞ്ഞിനെ എടുത്ത് തുരുതിരെ ചുംബിച്ചു. ശേഖരന്റെയും ലക്ഷ്മിയുടെയും കോലം കണ്ട് അയാളുടെ നെഞ്ചു പിടഞ്ഞു. അവരാകെ മെലിഞ്ഞു പോയത് കണ്ട് ദത്തൻ ശേഖരനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കാശിയുടെ ജീവൻ പോകുമെന്നോർത്ത് ടെൻഷൻ അടിച്ച് ശേഖരന്റെ ജീവൻ പോകുമോ എന്ന ടെൻഷനിൽ ലക്ഷ്മിയും ക്ഷീണിച്ചു പോയിരുന്നു. കാശി വെളുത്തു തുടുത്തൊരു തടിച്ച കുട്ടിയും.
എന്താണ് നിന്റെ മോളുടെയും കോല ഇങ്ങനെ?
മങ്ങിയ ചിരിച്ചിരിക്കുന്നവരോട് ദത്തം ചോദിച്ചു. അവരൊന്നും മിണ്ടാതെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നാട്ടിലേക്ക് വരാൻ ദത്തൻ പറഞ്ഞപ്പോൾ വരില്ലെന്ന് ശേഖരൻ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഭയത്തോടെ ചുറ്റി നോക്കിക്കൊണ്ട് പറഞ്ഞു. അവന്റെ കണ്ണിലെ ഭയം എന്തെന്ന് ദത്തന് മനസ്സിലായില്ല. കാരണം ചോദിച്ചിട്ടും ശേഖരൻ ആരോടൊന്നും പറഞ്ഞില്ല. ശേഖരൻ ദേവയ്ക്ക് വയ്യെന്ന് കള്ളം പറഞ്ഞു. അവരെ നാട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർക്ക് അസുഖമില്ലെന്ന് അറിഞ്ഞതും ശേഖരൻ കാശിയെടുത്ത് തിരികെ പോവാൻ നോക്കി. പക്ഷേ ദത്തൻ അയാൾ വിട്ടില്ല. മക്കൾ ശേഖരനെയും ലക്ഷ്മിയും കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. വേറെ നിവൃത്തിയില്ലാതെ ശേഖരൻ കോവിലെത്ത് നിൽക്കാമെന്ന് സമ്മതിച്ചു. കാശിയെ കയ്യിൽ കിട്ടിയതും ചേട്ടന്മാർ ആർക്കും കൊടുക്കാതെ മാറി മാറി എടുത്തുകൊണ്ടിരുന്നു. പക്ഷേ കാശി ശേഖരനടുത്തേക്ക് പോകാൻ വാശി പിടിച്ചു. ശേഖരനിൽ നിന്ന് അവൻ ആരുടെയും അടുത്തേക്ക് പോയില്ല. ശേഖരന് ഉള്ളിൽ ഭയം നിറയാൻ തുടങ്ങി. കാശി അയാൾ നെഞ്ചോട് ചേർത്ത് നടന്നു. അവനെ താഴെയെന്ന് വെക്കാൻ പോലും അയാൾ ഭയപ്പെട്ടു. അച്ഛന്റെ നെഞ്ചിൽ ഒന്നും അറിയാതെ കൊച്ചു കാശി മയങ്ങി. അനാമികയുടെയും അഹല്യയുടെയും മരണം അയാളെ ഓരോ രാത്രിയും ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. മുഖമൂടിക്കാരനോട് തീർത്താൽ തീരാത്ത പകയുടെ ചെങ്കനൽ അയാളിൽ ഉണ്ടെങ്കിലും അയാളെ തേടിപ്പോയാൽ ഇനിയും മുറ്റവരെ കൊല്ലപ്പെടുത്തുമെന്ന് അയാളുടെ ഭീഷണി ശേഖരനോർത്തു. ദിവസങ്ങൾ പതിയെ കടന്നുപോയി. ശേഖരന്റെ പത്രത്തോടൊപ്പം വീണ്ടും ഒരു വെള്ളക്കടലാസ് ലഭിച്ചു.
ദ്രോണയുടെ മകനുമായി എവിടേക്കാണ് ശേഖര പോയത്? ഞാൻ നിന്നെ തേടി ജർമ്മനിയിൽ പോയി, നീ എന്നെ പറ്റിച്ചു. 3 വർഷം നീ വാരണാസിയിൽ ഉണ്ടായിരുന്നല്ലേ, വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. 3 വർഷം അവന്റെ കുഞ്ഞിനെ ഞാൻ തേടി നടന്നു. ശിവയെ ഞാൻ കണ്ടു കേട്ടോ. നീ അവനെ പേരുമാറ്റി കാശിനാഥനാക്കിയല്ലേ. ഒരുങ്ങിയിരുന്നോ? ഞാൻ കൊല്ലും കാശിയെ, ഇല്ലെങ്കിൽ നീ അവനെ കൊല്ലണം. ശേഖരൻ വെള്ളക്കടലാസിലേക്ക് നോക്കി തരിച്ചു നിന്നു. അയാളുടെ കിതപ്പ് കൂടിക്കൂടി വന്നു. അയാൾ കോവിലകത്തിന്റെ ഉള്ളിലേക്ക് ഓടി ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി മാറോടണച്ചു.
എന്താ ശേഖരേട്ടാ, എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നേ? ആകെ വിയർക്കുന്നുണ്ടല്ലോ. അവർ ഭയത്തോടെ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ശേഖരന്റെ കവിളിലെ വിയർപ്പ് കയ്യാൾ തുടച്ചു കൊടുത്തു.
എന്റെ കുഞ്ഞാണ്, ആർക്കും തരില്ല തരില്ല. ഇവ ശിവയല്ല, കാശിയാണ്. മരിച്ചത് ശിവയാണ്,
അയാൾ മനസ്സിൽ പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് ബെഡിൽ ചുരുണ്ടുകൂടി.
അച്ഛേ കയ്യേണ്ട, ഞാൻ അച്ഛയുടെ പൊന്നാണ്.
കൊച്ചു കാശി അയാളുടെ കവിളിൽ ഉമ്മയിച്ചുകൊണ്ടിരുന്നു. ശേഖരൻ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ലക്ഷ്മി അവർക്കരികിൽ തന്നെ ഇരുന്നു. കുഞ്ഞിനെ കൊല്ലാൻ ശേഖരനോട് അയാൾ ഫോണിലൂടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ശേഖരൻ അനുസരിച്ചില്ല. ശേഖരൻ എല്ലാ കാര്യവും ഹംസയോട് തുറന്നു പറഞ്ഞു. പോലീസിനോടെല്ലാം പറയാമെന്ന് ഹംസ പറഞ്ഞപ്പോൾ ശേഖരൻ ആദ്യം എതിർ പറഞ്ഞെങ്കിലും ഹംസയുടെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ സമ്മതിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് പോകും വഴിയാണ് ഹംസയുടെ വീട്ടിൽ നിന്ന് മോള് തൊഴുത്തിന്റെ അരികിൽ മരിച്ചു കിടക്കുകയാണെന്ന് അയാളുടെ ഭാര്യ വിളിച്ചു പറഞ്ഞത്. തകർന്ന ഹൃദയത്തോടെ ഹംസ വീട്ടിലേക്ക് പോയി, ഒപ്പം ശേഖരനും. ശേഖരന്റെ ഫോൺ മുഴങ്ങി. മുഖമൂടിക്കാരനായിരുന്നു.
എന്നെ കൊടുക്കാൻ നോക്കിയ നിനക്ക് ഇങ്ങനെ ഓരോ മരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. നിന്റെ ഡ്രൈവറുടെ മകളെ ഞാൻ കൊന്നു. ദ്രോണയെ ആമിയെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നീ ചോദിച്ചിട്ട് പറയുന്നില്ല. അപ്പൊ പിന്നെ കാശിനാഥനാദ്യം തീരട്ടെ. നിന്റെ മരിച്ചുപോയ കുഞ്ഞിന്റെ പേരാണല്ലോ ശേഖര. നീ അവൻ ഇട്ടത്?
അവൻ എന്റെ കുഞ്ഞാണ്, മരിച്ചത് ശിവയാണ്.
അല്ല, താൻ കൊക്കയിലേക്ക് പോകുന്ന കുഞ്ഞിനെ നോക്കി എന്റെ മകനെന്നാ പറഞ്ഞത്? എന്നെ പറ്റിക്കാൻ നോക്കേണ്ട.
അല്ല, അവൻ എന്റെ കുഞ്ഞാണ്. എന്റെ കയ്യിൽ ഡി എൻ എ റിപ്പോർട്ടുണ്ട്. അവൻ എന്റെ കുഞ്ഞാണ്, നിനക്ക് പ്രാന്താണ്.
എനിക്ക് പകയാണ് ദ്രോണയോട്, പിന്നെ അവന്റെ പെണ്ണിനോട് പ്രാന്ത്. അവളെ എനിക്ക് വേണം. അവനെ എനിക്ക് കൊല്ലണം. അവന്റെ കുഞ്ഞിനെ നീ കൊല്ലണം. അവളെ എനിക്ക് കിട്ടാഞ്ഞ നീ കാരണമാണ്. നീ നശിക്കണം. സമാധാനം കിട്ടാതെ നശിക്കണം. കാശിനാഥൻ, ദ്രോണയുടെ കുഞ്ഞിനെ പെട്ടെന്ന് കൊല്ലണം. ആദ്യം അവനെ സ്നേഹം കൊണ്ട് മൂടുന്ന നിന്റെ അച്ഛന്റെ സ്നേഹം ഒഴിവാക്കുക. അതിനുശേഷം അവനെ അടിക്കാൻ തുടങ്ങിക്കോ. പിന്നെ 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 കൊല്ലാം. എന്നാലേ അവന്റെ തന്ത ദ്രോണ പുറത്തേക്ക് വരൂ. കൂടെ അവളും. ഇനിയും നീ അവനെ സ്നേഹിച്ച ഉറപ്പായിട്ട് അടുത്ത് നീ ഞാൻ കൊല്ലും. എന്നെ പറ്റി പോലീസിനോട് പറയാൻ പോയാൽ നീ ഇനിയും അനുഭവിക്കൂ. എന്നെ പിന്തുടർന്ന് വരേണ്ട. നിന്റെ കൂടെ നീളാൻ പോലെ ഞാനുണ്ട്. ഓർത്തോ.
ചെറിയ ശബ്ദത്തോടെ അയാൾ പറഞ്ഞു നിർത്തി. ശേഖരൻ എല്ലാം കേട്ട് തറഞ്ഞിരുന്നു. താൻ കാരണം മരിച്ചിടക്കുന്ന കുഞ്ഞിനെ നോക്കാൻ പോലും ആവാതെ ശേഖരൻ നിശബ്ദമായി കരഞ്ഞു. വീട്ടിലേക്ക് തിരിച്ചെത്തിയ ശേഖരനെ കണ്ടതും കൊച്ചുകാശി അച്ഛൻ്റെ അടുത്തേ കുഞ്ഞിക്കാലുകൾ കൊണ്ട് ഓടി വരികയായിരുന്നു. എന്നത്തെയും പോലെ അവരെയൊന്ന് എടുത്ത് ഉമ്മൾ കൊണ്ട് മൂടാൻ അയാളുടെ ഉള്ളം തുടിച്ചെങ്കിലും ശേഖരൻ പെട്ടെന്ന് റൂമിലേക്ക് നടന്നു. ശേഖരന്റെ പുറകെ ഓടി കാശി പറഞ്ഞുകൊണ്ടിരുന്നു. കരഞ്ഞുകൊണ്ട് ശേഖരൻ റൂമിലേക്ക് കയറി. ഓടി വരുന്ന കുഞ്ഞു കാശിയുടെ മുമ്പിൽ കഥകടച്ച പോലെ അവന് മുമ്പിൽ അയാളുടെ സ്നേഹമുള്ള മനസ്സും അടച്ചു. കാശി കരയുന്ന കേട്ട് അയാൾ വാതി തുറക്കാൻ നോക്കിയെങ്കിലും അയാളുടെ വാക്കുകൾ ശേഖരനെ ഭയപ്പെടുത്തി. അയാൾ വാതി തുറക്കാതെ നിലത്തേക്ക് ഊർന്നിരുന്ന് കരഞ്ഞു. കാശി തേങ്ങിക്കൊണ്ട് പറഞ്ഞു. കാശി വന്നേ, പാപ്പ് കഴിക്കാം. ലക്ഷ്മി അങ്ങോട്ട് വന്നു. കാശി കരഞ്ഞുകൊണ്ടിരുന്നു. അച്ഛനുണ്ടോ ഇവിടെ? അമ്മ വിളിക്കാട്ടോ. ശേഖരേട്ടാ എപ്പോഴാ വന്നേ, തുറന്നേ. ലക്ഷ്മി കാശി എടുത്ത് കഥകൾ മുട്ടിയിട്ടും അയാൾ തുറന്നു കൊടുത്തില്ല. അന്നു മുതൽ അവരിൽ നകലാൻ ശേഖരൻ തീരുമാനിച്ചു. തന്റെ നെഞ്ചിൽ വന്ന് കിടക്കുന്ന അവനെ ശേഖരൻ ലക്ഷ്മിയുടെ കയ്യിലേക്ക് കൊടുത്ത് അകറ്റാൻ തുടങ്ങി. അപ്പോഴൊക്കെ അയാൾ അനുഭവിച്ച വേദന വളരെ വലുതായിരുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്തോറും അയാളുടെ നെഞ്ച് പിളഞ്ഞു. കുഞ്ഞു കാശി അച്ഛൻ്റെ പുറകെ സ്നേഹത്തിന് വേണ്ടി ഓടാൻ തുടങ്ങി. ദത്തൻ കുഞ്ഞിനെ എടുക്കാൻ പറഞ്ഞെങ്കിലും തൻ്റെ കാലിൽ പിടിച്ച് കരയുന്ന കുഞ്ഞിനെ ദത്തനെ ഏൽപ്പിച്ച് ശേഖരൻ നിറഞ്ഞ മിഴികൾ ആരും കാണാതെ തുടച്ചു. ഓരോ ദിവസവും ശേഖരൻ കുഞ്ഞിനെ അയാളിൽ നിന്ന് അകറ്റിക്കൊണ്ടിരുന്നു. കുഞ്ഞിനെ എടുക്കാൻ ലക്ഷ്മി അയാളോട് പറഞ്ഞപ്പോൾ അയാൾ അവരോട് പൊട്ടിത്തെറിച്ചു. തൻ്റെ ഭർത്താവിൻ്റെ കോപം കണ്ട് അവർ ഭയന്നുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് അയാളുടെ അരികിൽ നിന്ന് പോയി. പിന്നെ മുഖമൂടിക്കാരൻ ശേഖരനോട് ദ്രോണയും അബി എവിടെയാണെന്ന് ഫോണിലൂടെ ചോദിക്കാൻ തുടങ്ങി. ശേഖരൻ പറഞ്ഞില്ല. കാശിയെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയപ്പോൾ അയാൾ ഓരോ സ്ഥലങ്ങൾ മാറി മാറി പറഞ്ഞു കൊടുത്തു. ശേഖരൻ തന്നെ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കിയ അയാൾ ദത്തിൻ്റെ കാറിന് നേരെ ടിപ്പർ കയറ്റുമെന്ന് പറഞ്ഞു. വേണ്ട എന്ന് ശേഖരൻ പേടിയോടെ പറഞ്ഞെങ്കിലും അന്ന് ഉച്ചയോടെ ദത്തൻ ആശുപത്രിയിലായി. ടിപ്പർ വണ്ടിയിലിടിച്ചപ്പോൾ ഭാഗ്യം കൊണ്ട് പുറകിൽ നിന്ന് അയാൾ വെളിയിലേക്ക് തെറിച്ചു. ദത്തൻ ആശുപത്രിയിലായി. ഇടതുകാലിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന ദത്തനെ കണ്ടപ്പോൾ ശേഖരനെ നെഞ്ചു നീറി. കാശിനാഥനെ പൂർണ്ണമായും ശേഖരൻ അകറ്റി. ചൂടാവുന്ന അച്ഛനെ കാശിക്ക് ഭയമായി. ശേഖരൻ മറ്റു മക്കളോട് സ്നേഹത്തോട് പെരുമാറുമ്പോൾ കാശി വാതിലിന് മറവിൽ നിന്ന് ശേഖരൻ വിളിക്കാൻ വേണ്ടി നോക്കും. തൻ്റെ സ്നേഹത്തിന് വേണ്ടി തൻ്റെ കുഞ്ഞെത്തി നോക്കുമ്പോൾ ആ മുഖമുടിക്കാരൻ്റെ കൊല്ലാനുള്ള പക അയാളിൽ ഉയരും. അവരുടെ ഇടയിലേക്ക് ശ്രീമോളും വന്നു. ശേഖരൻ്റെ നെഞ്ചിൽ ശ്രീമോളും നാലാൺകുട്ടികളും മയങ്ങുമ്പോൾ ലക്ഷ്മി കാശിയെ ചേർത്ത് പിടിച്ച് അവരെ നോക്കി നിൽക്കും.
അമ്മേ, അച്ഛൻ്റെ കിടക്കിൽ കിടക്കണം.
കാശി കരഞ്ഞുകൊണ്ട് പറയുന്നു കേട്ട് ഉറക്കം നടിച്ചു കിടക്കുന്ന ശേഖരൻ മുഖം തിരിക്കും. അയാളുടെ മിഴികൾ ഓരോ രാത്രിയും നിർത്താതെ ഒഴുകി. കാശി വളരാൻ തുടങ്ങി. അവനെ ഉപദ്രവിക്കാൻ അയാൾ ഫോണിലൂടെ ഭീഷണി മുടക്കി. ഇല്ലെങ്കിൽ ബാംഗ്ലൂരിലെത്തിയ അഭിരാമിയെ കൊല്ലുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. അപ്പോഴാണ് ദ്രോണ തലേ ദിവസം അമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് ലണ്ടനിൽ നിന്ന് വന്നിട്ടുമെന്ന് വിളിച്ചു പറഞ്ഞത്. വേണ്ടായെന്ന് ശേഖരൻ മുഖമൂടിക്കാരനോട് പറഞ്ഞു. ആദ്യമായി ശേഖരൻ അവൻ്റെ 6 വയസ്സിൽ അവനെ തല്ലാൻ തുടങ്ങി. അപ്പോഴേക്ക് അയാൾ ഉള്ളം നേറിയാണ് മകനെ അടിച്ചത്. കാശിയോട് വീട്ടിൽ ഒതുങ്ങിയിരിക്കാൻ ശേഖരൻ പറഞ്ഞത് പുറത്തേക്ക് ഇറങ്ങിയാൽ അയാൾ അവനെ കൊണ്ടുപോകുമോ എന്ന ഭയം കൊണ്ടായിരുന്നു. പക്ഷേ കുറുമ്പൻ കാശിനാഥൻ അച്ഛനനുസരിച്ചില്ല. അവൻ സ്കൂളിൽ പോകുമ്പോൾ ഒരു നിഴൽ പോലെ അവന് കാവലായി ശേഖരൻ പുറകെ പോവാൻ തുടങ്ങി. കാശിയുടെ ഉള്ളിലെ ബാസ്കറ്റ്ബോൾ താല്പര്യം ശേഖരൻ ഇഷ്ടമായിരുന്നു. അവൻ ബാസ്കറ്റ്ബോൾ കളിക്കുന്നു, സ്പോർട്സിനെ സ്നേഹിക്കുന്നതും എതിർക്കാൻ മുഖമൂടിക്കാനും ഫോണിലൂടെ പറഞ്ഞു. ശേഖരൻ എതിർക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് നഷ്ടമായത് കുടുംബത്തിലെ 2 സഹോദരിമാരെയായിരുന്നു. അതോടെ ശേഖരൻ കാശി അടിക്കാനും സ്പോർട്സിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ അയാൾ മുരുടനായി അഭിനയിച്ചു. കാശി എവിടെയും താഴ്ത്തിക്കെട്ടനായിപ്പോൾ പിന്നീട് പറഞ്ഞത്. സിദ്ധാർത്ഥനെ ഉയർത്താനും കാശിനാഥനെ താഴ്ത്താനും പറഞ്ഞു. ശേഖരൻ പറ്റില്ലെന്ന് പറഞ്ഞെങ്കിലും അടുത്ത ഭീഷണി മുഴങ്ങി. അഭിരാമിയെ കൊല്ലുമെന്നായിരുന്നു അടുത്ത ഭീഷണി. അയാൾ പറയുന്ന പോലെ ജീവിക്കാൻ വയ്യുന്ന ശേഖരൻ പറഞ്ഞു. അഭിരാമിയെ ശ്രദ്ധിക്കാൻ ശേഖരൻ ദ്രോണയെ വിളിച്ചു പറഞ്ഞപ്പോൾ കുറച്ചു നേരമായി അവളെ കാണാനില്ല എന്നാണ് ദ്രോണ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞത്. ശേഖരന് തല പിളരുന്ന പോലെ തോന്നി. അയാൾ അപ്പോൾ തന്നെ ബാംഗ്ലൂരിലേക്ക് പോയി. ദ്രോണയും ശേഖരനും അവൾ തെരഞ്ഞിറങ്ങി. ശേഖരൻ്റെ ഫോണിലേക്ക് വന്ന മെസ്സേജിൽ അറിഞ്ഞത് അവൾ ദ്രോണയുടെ വീട്ടിലെ മുന്തിരിത്തോട്ടത്തിൽ ഉണ്ടെന്നായിരുന്നു. ഇരുട്ടിലൂടെ അവർ മുന്തിരിത്തോട്ടത്തിലൂടെ ടോർച്ചടിച്ച് ഓടിക്കൊണ്ടിരുന്നു. ഏറ്റവും അറ്റത്തായി എന്തോ കിടക്കുന്ന കണ്ടുപോയപ്പോൾ വികൃതമായൊരു മുഖത്തോടെ നഗ്നമായി കിടക്കുന്ന അവളുടെ ശരീരമാണ് കണ്ടത്. അവളുടെ കണ്ണുകൾ ചൂഴിനെടുത്തിരുന്നു. മുഖം വരിഞ്ഞ മുറിവായി ചോരൊലിച്ച് കിടക്കുകയാണ്. ശേഖരനും ദ്രോണയും അലറിക്കരഞ്ഞു. അവർ ചുറ്റും അയാളെ പകയോടെ തേടിയെങ്കിലും അയാളെ കാണാതായപ്പോൾ തിരിച്ചവൾ കിടന്നിടത്തേക്ക് വരുമ്പോൾ അബിയുടെ ശവത്തെയും കൊണ്ട് മുഖമൂടിക്കാനും പോയിരുന്നു. അലറിക്കരയുന്ന ദ്രോണയെ നെഞ്ചോട് ചേർത്ത് ശേഖരൻ കരഞ്ഞു. ആമിയുടെ ശവത്തെ പോലും പിന്നെ അവർക്ക് കിട്ടിയിട്ടില്ല. അതോടെ ശേഖരനും ദ്രോണയും ആകെ തകർന്നു. തേജസിനെ കൊല്ലുമെന്ന് ഭീഷണി വന്നപ്പോൾ തേജസിനെയും മാളുവിനെയും കൊണ്ട് ദ്രോണ ലണ്ടനിലേക്ക് പോയി. കാശിയോട് ബാസ്കറ്റ്ബോൾ കളിക്കണ്ട എന്ന് പറഞ്ഞിട്ടും അവൻ കേട്ടില്ല. അവൻ്റെ പിടിവാശിയും അനുസരണയില്ലാത്ത സ്വഭാവവും ഇത്രയെല്ലാം അനുഭവിച്ച ശേഖരന്റെ ദേഷ്യം ഇരട്ടിക്കാൻ കാരണമായി. മുഖമൂടിക്കാരൻ പറഞ്ഞതനുസരിച്ച് സിദ്ധാർത്ഥിനെ ഉയർത്തിയും കാശി എവിടെയും താഴ്ത്തിക്കെട്ടിയും അയാൾ ജീവിക്കാൻ തുടങ്ങി. അപ്പോഴെല്ലാം മുഖമൂടിക്കാരനെ കൊല്ലാനുള്ള പക ഉള്ളിൽ കൊണ്ട് നടക്കിയായിരുന്നു ശേഖരൻ. ദ്രോണ ബാംഗ്ലൂരിൽ തിരിച്ചു വന്ന് കോച്ചിങ് സ്ഥാപനം തുടങ്ങിയപ്പോൾ ശേഖരൻ പറഞ്ഞിട്ടാണ് കാശിനാഥനെ അയാൾ അങ്ങോട്ട് ക്ഷണിച്ചത്. ശേഖരൻ പുറത്ത് കാശിയോട് എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ദ്രോണയോട് അവൻ അങ്ങോട്ട് വിളിക്കാൻ ശേഖരൻ കത്തയച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അതെല്ലാം മുഖമൂടിക്കാരൻ അറിഞ്ഞിരുന്നു. ശേഖരൻ അയാളത് പറഞ്ഞു കേട്ടപ്പോൾ ആകെ തളർന്നു. തേജസിനെയും മാളവികയും പൊന്നുപോലെ ദ്രോണ കൊണ്ടുനടന്നു. ശേഖരൻ ദ്രോണക്ക് കത്തെഴുതി.
ദ്രോണ, കാശി നിന്റെ മകനാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അവൻ കൊച്ചുവിനെ കൊല്ലുമെന്ന് ഭീഷണിയാണ്. എൻ്റെ മകൻ മരിച്ച ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കില്ല. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. രഹസ്യമായി എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന ഇവനെ കണ്ടെത്തണം. എൻ്റെ ചെറുവിരൽ അറിഞ്ഞാൽ അവൻ അറിയാൻ സാധിക്കുന്നുണ്ട്. കൂടെയുള്ള ആരോ എന്നെ അവൻ ഒറ്റിക്കൊടുക്കുന്നുണ്ട്. എനിക്ക് പലരെയും സംശയമുണ്ട്. സംശയമുള്ളവരെ ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് നിന്റെ സഹായം തേടുന്നത്. എൻ്റെ മകൻ ലക്ഷ്യങ്ങൾ നേടണം. അതിനു മുമ്പ് എനിക്ക് ആ മുഖമുടിക്കാരനെ കൊല്ലണം. നീ എന്നെ സഹായിക്കണം. ഫോണിൽ വിളിക്കാതെ ഞാൻ കത്തയക്കുന്നത് അതുകൊണ്ടാണ്. ശേഖരൻ ദ്രോണക്കെഴുതിയ കത്ത് മഹിയുടെ കയ്യിൽ പോസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ദ്രോണ രഹസ്യമായി മുഖമുടിക്കാരൻ ആരാണെന്ന് കണ്ടെത്തി.
ഫോണിലൂടെ ഒന്നും പറയേണ്ടെന്ന് ശേഖരൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ദ്രോണ അയാളെ ഫോണിൽ വിളിച്ചു. നേരിൽ കാണുമ്പോൾ എല്ലാം പറഞ്ഞാൽ മതിയെന്ന് ശേഖരൻ അയാളോട് പറഞ്ഞു. കാരണം കാശിയെ സ്വപ്നങ്ങളിലേക്ക് പോകുമ്പോൾ തടഞ്ഞില്ലെങ്കിൽ ശ്രീമോളെ കൊല്ലുമെന്ന ഭീഷണി കേട്ട് നിൽക്കുകയായിരുന്നു ശേഖരൻ. ദ്രോണ എല്ലാം പറയാൻ തീരുമാനിച്ചത് കാശിനാഥൻ ഡൽഹിയിലേക്ക് പോകാൻ നിൽക്കുന്നെന്നാണ്. കാശിയെ കണ്ടതിന് ശേഷം നേരിൽ കാണാമെന്ന് ശേഖരന് ദ്രോണ അറിയിച്ചിരുന്നു. അന്നാണ് ദ്രോണ മരിച്ചതും. കാശി ജയിലിലായി. അതോടെ മുഖമൂടിക്കാരന് സമാധാനമായി. മകന്റെ സ്വപ്നങ്ങൾ തകർന്നതും അവൻ ജയിലിൽ പോയതും ഓർത്ത് ശേഖരൻ ഓരോ ദിവസവും നീറുനീറി കഴിഞ്ഞു. അവനെ ഒരു നോക്ക് കാണാൻ ശേഖരൻ ജയിൽ സൂപ്രണ്ടിനോട് അപേക്ഷിച്ചിരുന്നു. പഴയ സൂപ്രണ്ടായിരുന്നപ്പോൾ ശേഖരന്റെ കരച്ചിൽ കണ്ട് സൂപ്രണ്ട് അവനെ വിളിപ്പിച്ചെങ്കിലും അവൻ വന്നില്ല. അച്ഛൻ വന്നെന്ന് അവനോട് പറയുമെന്ന് ശേഖരൻ പറഞ്ഞിരുന്നു. മറവിൽ നിന്ന് കാണാനായിരുന്നു അയാൾ ആവശ്യപ്പെട്ടത്. പക്ഷേ കാശി വന്നില്ല. ശേഖരൻ കരയുന്ന കണ്ട് സഹതാപം തോന്നി. അവസാനം ഓഫീസ് മുറിയിൽ നിൽക്കുന്ന ശേഖരനെയും കൊണ്ട് സൂപ്രണ്ട് മുകൾ നിലയിലേക്ക് പോയി. അവിടെ നിന്ന് താഴേക്ക് നോക്കിയ ശേഖരൻ കണ്ടു ദൂരെ കൈകൊണ്ട് മണ്ണ് കിളക്കുന്ന അവനെ. നെഞ്ചു പൊട്ടുന്ന വേദനയോടെ അവനെ മോനെയെന്ന് ശേഖരൻ വിളിച്ചെങ്കിലും ദൂരെ നിൽക്കുന്ന അവൻ കേട്ടിരുന്നില്ല. ശേഖരൻ കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നപ്പോൾ സൂപ്രണ്ട് അയാൾ ആശ്വസിപ്പിച്ചു. താൻ വന്നിരുന്നെന്ന് അവൻ അറിയിക്കേണ്ടെന്ന് അയാൾ സൂപ്രണ്ടിനോട് പറഞ്ഞു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.